അതുപോലെ ഉടനെ ജീവിതങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. താറുമാറായ ജീവിതങ്ങൾ, വിവാഹ മോചനത്തിൽ എത്തിയ അനേക ജീവിതങ്ങൾ, ഇൻക്ലൂഡിംഗ് ബന്ധക്കോസ് ജീവിതങ്ങൾ. കുഞ്ഞ മുങ്ങിയ ബന്ധക്കോസൊന്നും ആകത്തില്ല കേട്ടോ. പ്രൈസലോൺ, ഇങ്ങോട്ട് വന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ആരും ബന്ധക്കോസ് ഒന്നും ആകത്തില്ല. ബന്ധക്കോസ് എന്ന് പറയുന്ന ഒരു താർത്ഥമാണ്. നാച്ചുറോപ്പതി വേ ഓഫ് ലൈഫ് എന്ന് പറയും. രണ്ടാഴ്ചത്തെ ചികിത്സയല്ല, ആയുഷ്കാലം മുഴുവൻ കാപ്പി കുടിക്കുക, ആയുഷ്കാലം മുഴുവൻ അമിതഭക്ഷണമില്ലാതെ ഒന്നും ജീവിക്കാൻ ഒക്കത്തില്ല. അതൊരു മാർഗമാണെന്ന് പറയുന്നത്, ഇതൊരു മാർഗമാണ്, ജീവിത മാർഗമാണ്. ഇതിനകത്ത് നിയമമുണ്ട്, പ്രമാണമുണ്ട്, ചട്ടമുണ്ട്, കൽപ്പനയുണ്ട്, വേർപാടുണ്ട്, വിശുദ്ധിയുണ്ട്. ഇപ്പൊ ഒരു ന്യൂ ജനറേഷൻ ബന്ധപ്പെട്ടുണ്ട്. എന്ത് വേണേലും ഇച്ചിരിച്ച എല്ലാം ആയതാമെന്ന്, മദ്യപിക്കണ്ട് വേണേ വൈൻ കുടിക്കാമെന്ന്, ഒരു ഇച്ചിരി സ്വർഗത്തിൽ പോകില്ലയോ. ഞാൻ പറഞ്ഞു എന്ത് പോലെ, ഞാൻ പോയിട്ടില്ല അവിടെ. ഞാൻ പോയിട്ടില്ല അവിടെ, ഇപ്പൊ അത് ഇടുവില്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തിട്ടാണ്, ബോണ്ടേജിൽ നിന്ന് ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പുതിയ നിയമം എന്നെ കൊണ്ട്. ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കാതെ എന്തിനാ ഈ മാർഗത്തിൽ ജീവിക്കുന്നത്? പ്രേംഗളോ, ദൈവനാമം ദുഷിക്കാനും ഈ മാർഗം ദുഷിച്ചു പോകുന്നതിന്റെ കാര്യം, ഇതിന്റെ മർമ്മ മാർമീക സത്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. പ്രേംഗളോ, ബന്ധക്കോസ് ഒരു അനുഭവമാണ്. കേട്ട് ബന്ധക്കോസ് തമ്പുരാൻ അവരുടെ പപ്പറ്റാണ് അവരുടെ. ഒരു ഡ്യൂട്ടി, രണ്ട് ഡ്യൂട്ടി, മൂന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് വേദപുസ്തകം വായിക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, ഉപവസിക്കാൻ നേരമില്ല. തലമുറയിൽ എവിടാ? എതിര ദേശത്തെ ചെറുപ്പക്രിസ്റ്റന്റെ കൂട്ടം, നാശം വെച്ച കല്ലറയിൽ കിടക്കുന്ന തലമുറ. പ്രൈസ് ദ ലോർഡ്. പെന്തക്കോസ്റ്റുകാര് ഭയപ്പെടണം കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറയാ, ന്യായവിധിയുടെ ദൂതുമായി തന്നെ അയച്ചിരിക്കുക സകലയിടത്തും. ജന യഥാസ്ഥാനപ്പെട്ടോണം, കർത്താവിന്റെ പല ഏറ്റവും സമീപമായി അനേകായിരങ്ങള് ഈ സത്യത്തിലേക്ക് വരാൻ അന്നത്തെ യഹൂദനെ പോലെ ഇന്ന് തടസ്സമായി നിൽക്കുന്ന ബന്ധക്കോസ്കാരാ. അവർക്ക് സഭ വേണം. ഒരു എന്താ ഇപ്പൊ ഒരു സ്പിരിറ്റ് ഉണ്ട്, ചർച്ച് സ്പിരിറ്റ്. മൂന്ന് പോലെ സഭകൾ ഉണ്ടാക്കി എന്തിനാ ഉണ്ടാക്കുന്നത്? ദൈവസഭ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. പ്രൈസലോ, കൂടി വരും. അവിടെ അവിടെ ഉണ്ട്, അവിടെ അവിടെ കൂടി വന്നാൽ മതി. ആ സഭയിലില്ലാത്ത വേറൊരു സഭയുണ്ട്. അമേരിക്കയിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ദൈവദാസന്മാര് ഭയത്തോടും വിറയലോടുമാണ് ദൈവത്തിന്റെ മുമ്പിലുള്ള കമ്മിറ്റിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊക്കെ നാം ഭയത്തോടും വിറയലോടും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണമെന്ന് പറയാം. ഇപ്പൊ അങ്ങനെയല്ല, കമ്മിറ്റിയുടെ മുമ്പിൽ നിൽക്കണം. അല്ലെ പോക്കാ മുടിയുടെ ഒന്നും പറയാനൊക്കെ തന്നെ പറഞ്ഞ ഉടനെ പത്തെണ്ണത്തിനെ പറിച്ചോണ്ട് വേറിടത്തോട്ട് പൂക്കളെ. ഞാനൊരു എവിടെയാണ് ചിറ്റി ഒക്കലമ്മയിൽ ഒരു മീറ്റിംഗിൽ പോയപ്പോ ശാന്തനായ ഒരു ദൈവദാസന് കുഞ്ഞുങ്ങളിരുന്ന് സംസാരിച്ച് തലേ ദിവസം ആരുടെയോ കംപ്ലൈന്റ് വന്നു. ഈ ദൈവദാസൻ പറയുകയാണ്, കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ഇരിക്കാനായിട്ട് പറയാണ്, കുഞ്ഞുങ്ങളെ യേശു കർത്താവ് ദേവാലയത്തിൽ പോയപ്പോൾ 12 വയസ്സുണ്ടായിരുന്നു. ഒരു സൺഡേ സ്കൂൾ കഥ പറഞ്ഞിട്ട് പറയാണ്, ഇരിക്കാനായിട്ട് പറയാം. ഇത്രയും ചുറ്റിക്കിറങ്ങി പറയാ, കുഞ്ഞുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതിനെ പേരന്റ്സിനെ പേടിച്ചിട്ട് ഈ കളിയെല്ലാം കളിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ അമേരിക്കയിലെ മലയാളി ബന്ധപ്പെട്ട് കാശുണ്ടെങ്കിലും എനിക്കൊരു പേടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വന്ന് അച്ചടക്കത്തോടും ഉണ്ടായിരുന്നു. ശ്രീ ദേവദാസിന് പേടിയായിട്ട് ഇത്രയും ചുറ്റിക്കിറങ്ങി പറഞ്ഞു. പേടി എന്താന്ന് പറഞ്ഞാൽ ഉടനെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അപ്പുറത്തോട്ട് മാറി ഒരു ചർച്ച ഉണ്ടാക്കും. ഞാൻ ചോദിച്ചു, അങ്ങനെ പോകുന്നിടത്ത് എവിടെയാ ദൈവത്തിന്റെ ആത്മാവ് വരുമോ? നിനക്ക് കോമ്പറ്റീഷന് നീ പിണങ്ങി പട്ടണത്തിനെയും പറിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി അവിടെ ഒരു കൂടി വരെ എവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്? ഏക മനസ്സോടെ, ഏകാഗ്ര ഹൃദയത്തോടെ, ഏക സ്നേഹത്തോടെ എവിടെ ദൈവജനം കൂടിയിരിക്കുന്നു അവിടെ കുലുങ്ങുമാർ ദൈവശക്തി വെളിപ്പെടും. പ്രൈസലോ, ഇതൊന്നും കണ്ടെത്തി മാർഗം തെറ്റാന്ന് നിങ്ങൾ പറയുന്നത്. പ്രൈസലോ, മറ്റൊരു മാർഗമില്ല, വേറൊരു മാർഗമില്ല. പ്രൈസലോ, ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന ഞാൻ ഈ സാക്ഷ്യമൊക്കെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയാം. കുട്ടിന് ജീവി ഇടുന്നവൻ എന്നെയെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ വന്നില്ല എന്തോ. പ്രൈസലോ, പ്രൈസലോ, ഒത്തിരി അന്വേഷിച്ച് 16 ദീർഘവർഷങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട ഈ സത്യത്തിലേക്ക് വന്ന് ഒരു ഉപദേശിയും പറഞ്ഞിട്ടില്ല, ഒരു വിശ്വാസിയും പറഞ്ഞിട്ടില്ല. തമ്പുരാന്റെ ശബ്ദം എന്റെ കാതുകളിൽ ഇടി മുഴക്കം പോലെ വീണിട്ട്. പ്രീതനോ, നിനക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ എന്താണ് യോഗ്യത? ദൈവശബ്ദം എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ യോഗ്യത? ഇല്ലാത്തെ പള്ളി പറഞ്ഞില്ലേ? അപ്പൂപ്പൻ പച്ചക്കാരെ ആദരിച്ചില്ലേ? സത്കർമ്മങ്ങൾ ചെയ്തില്ലേ? ആണ്ടോടാണ്ട് കൺവെൻഷൻ നടത്തിയില്ലേ? എന്തുകൊണ്ട് എനിക്ക് യോഗ്യതയില്ല? വിശക്കുന്നവർക്ക് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നില്ലേ? നഗ്നെ ഉടുപ്പിക്കുന്നില്ലേ? കഴിയുന്നവനോടുകൂടെ കഴിയുന്നില്ലേ? ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്റെ കൽപ്പന പ്രമാണിച്ചിട്ടില്ല. അന്നേക്ക് 9 വർഷം മുമ്പ് സാധുക്കളായ ദൈവജനങ്ങൾ എന്റെ ഭവനത്തിൽ വന്ന് സ്നാനം ദൈവകൽപ്പനയാണെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ മനസ്സില്ലാതെ അവരെ പറഞ്ഞു വിട്ടതാണ്. ശ്രദ്ധിച്ചോ, ഇന്നും ആ ദമസ്കോസിന്റെ പടിവാതുക്കൾ ശൗല് കേട്ടതുകൊണ്ട്, ദൈവശബ്ദം കേട്ടതുകൊണ്ട്, ആ മുഖം ദർശിച്ചതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഓൺ ഗൺ പോയിന്റ് പ്രാണൻ പോയെന്ന് പറഞ്ഞാൽ ഈ മാർഗം വിട്ടു പോകത്തില്ല. ഞങ്ങളൊക്കെ പറയും, ഞാൻ നിങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? അവിടെ 5-6 പേര് കാണിക്കുന്നൊന്നും നിങ്ങളുടെ വിഷയമല്ല. പ്രൈസലോൺ, ദർശനം പ്രാപിച്ചവൻ ദൈവസഭയിൽ തന്നെ നിൽക്കും, എവിടെയും പോകത്തില്ല. പ്രൈസലോൺ, പ്രൈസലോൺ. 4 ആഴ്ച വന്ന് പിന്നെ അവരെല്ലാം അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങ് അവര് പറഞ്ഞതൊന്നും നീ കേൾക്കണ്ട, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ വചനം പറയുന്ന പോലെ അങ്ങ് കേട്ടാൽ മതി. പ്രൈസലോൺ, വന്നിട്ട് ബന്ധക്കോസുകാരന് മാർക്കിടാനും ദൈവസഭയ്ക്ക് മാർക്കിടാനും ആരും ഈ മാർഗത്തിൽ വരണ്ട. ഈ മാർഗം തന്നെയല്ല, മറ്റൊരു മാർഗമില്ല. നോക്കെ, ഇവര് പറയണ, ഇവരുടെ കാലം ഏത് കാലമാ? യുദ്ധത്തിന് ശമുവേലിന് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയപ്പോൾ ഇവര് യുദ്ധത്തിന് പുറപ്പെട്ടു. പ്രീസലോ, ശമുവേലിന്റെ അരുളപ്പാട് കിട്ടി. കാരണം ഏലിയുടെ മക്കള് വഷളത്വം കാണിച്ചു, ഏലിയുടെ ദർശനം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം ശമുവേലിനെ തെരഞ്ഞെടുത്തു. ദൈവം ശൗവലിനെ തിരഞ്ഞെടുത്തു, ശൗവലിനെ ശിശു ഏൽപ്പിച്ചത് കണ്ടോണ്ട ഇവര് യുദ്ധത്തിന് പുറപ്പെട്ടു. പ്രീതനോ, പ്രീതനോ, യുദ്ധത്തിന് പോകുമ്പോ അവനവൻ തയ്യാറാകാതെ പോയി കഴിഞ്ഞാൽ പ്രീതനോ, നിനക്ക് വിജയത്തിലുള്ള പരാജയമേ വരത്തുള്ളൂ. പ്രീതനോ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ, വചനം ദുർലഭമാണെങ്കിൽ, അരുളപ്പാടുകൾ വിരളമാണെങ്കിൽ നിന്റെ ജീവിതം അമ്പേ പരാജയമാണ്. പ്രീതനോ, എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ആ കാലഘട്ടത്തില് അവർക്ക് ദൈവവുമായിട്ടൊരു ബന്ധമില്ല. ശമുവേലിന് ദൈവത്തിന്റെ വചനം കിട്ടി, ഇളപ്പാട് കിട്ടിയെന്ന് കേട്ടുകൊണ്ടാണ് ഇവര് യുദ്ധത്തിന് പുറപ്പെട്ടത്. തോൽവി മാത്രമല്ല, ഏകദേശം 4000 പേർ പട്ടുപോയി. പ്രീതനോ, പരാജയം ഓരോരുത്തരുടെ ആയിട്ട് ഞാൻ തരാം. ഏലി പുരോഹിതൻ, ന്യായാധിപനും മഹാപുരോഹിതനുമായിരുന്ന ഏലിയുടെ ജീവിതം പരാജയപ്പെട്ടു. നോക്ക്, പെട്ടകം പിടിപെട്ടു, കഴുത്തൊടിഞ്ഞു വീണ് ഏലി മരിച്ചു. പ്രീതനോ, ഇനി അന്തസ്സായിട്ട് ജീവിച്ചില്ലെങ്കിലും അന്തസ്സായിട്ട് മരിക്കണം കേട്ടോ. പ്രീതനോ, എപ്പോഴും പ്രാർത്ഥിക്കണം. മാന്യമായ തീരുമാനം അവനവന്റെ കിടക്കേൽ വിശ്രാമം പ്രാപിക്കുന്നു. പ്രീതനോ, കർത്താവേ, മാന്യമായിട്ട് വേണം മരിക്കാനായിട്ടെന്ന് പറയും. പ്രീതനോ, നോക്ക്, ഇസ്രായേലിന് പുരോഹിതന് ന്യായാധിപന്മാരുടെ ഏലിയുടെ മരണം എങ്ങനെയായിരുന്നു? കരുത്തൊടിഞ്ഞ്. കാരണമെന്നാ? ഏലിയെ എന്തുകൊണ്ട് ദൈവം ഡിസ്ക്വാളിഫൈ ചെയ്തു? 1 Samuel 2:14-13 വായിച്ചു. 12
എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു.
ഏലിയുടെ പുത്രന്മാർ, പുരോഹിതനും ന്യായാധിപനുമായിരുന്ന ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് പറയാണ്, അവർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. എന്തൊക്കെയോ പറയാൻ നിവർമ്മോ പറയുന്നുണ്ട്, എനിക്കങ്ങ് വിഷമമുണ്ട്. പറഞ്ഞില്ലേനും വിഷമോ, പറഞ്ഞാലും വിഷമോ. എന്നാ പറഞ്ഞേക്കാല്ലേ? പ്രിൻസലോ, അവനും എന്റെ കുടുംബം യഥാനസ്ഥാനപ്പെടാതെ ആരോടും സുവിശേഷം പറയാൻ പോകണ്ടോ? വെറുതെ ദൈവനാമം കൂടെ ദുഷിക്കപ്പെടുത്തേയുള്ളൂ. ഏലിയുടെ പുത്രന്മാരും നീചന്മാരും എല്ലാരും നമ്മുടെ നാട്, ഞാൻ പറയും, എപ്പോഴും പറയും, ഒരു കൺവെൻഷനും മീറ്റിംഗ് ഒന്നും നടത്താൻ കഴിയും. ബന്ധപ്പോതുകാരങ്ങ് ഗുണപ്പെട്ടാൽ ജനം ഇടിച്ചിതിനകത്ത് നല്ല ഒരു മാതൃകയും കാണിച്ചാൽ മതി. പ്രീതനോ, നമുക്ക് മാതൃക ഇല്ലാതെ, നമുക്ക് ജീവിതം ഇല്ലാതെ ആരെ വിളിച്ചാ വരും? ആരെങ്കിലും വരുമോ? പ്രീതനോ, ആരും വരത്തില്ല. അവനവന്റെ ജീവിതം യഥാസ്ഥാനപ്പെടും. നമുക്ക് സ്വന്തം മക്കള് നീചന്മാരും, ചെറിയ മാർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ശ്രേതരോ. പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വായിച്ചാല് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നോക്കും. നോക്കിക്കെ പഴയ വാക്യം വായിച്ചു.
യഹോവയുടെ
വഴിപാട് നിന്ദിച്ചത് കൊണ്ട് അവരുടെ പാപം
യഹോവയുടെ സന്നിധി ഏറ്റവും വലിയ.
അതാണ് യഹോവയുടെ വഴിപാട് നിന്ദിക്കുക. ഞാൻ പറയും, അലക്ഷ്യമായിട്ട് ആരാധനയിൽ കടന്നു വരിക. ദൈവത്തിനെത്തി നിൽക്കുമ്പോ ദൈവ ഭയം ഇന്ന് ബന്ധക്കൂട്ടുകാർക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയും ആകാമെന്ന് പണ്ടത്തെ കാലത്തെ ദൈവദാസന്മാരൊക്കെ പറഞ്ഞാല് താമസിച്ചു വന്ന ആലയത്തിനകത്ത് കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ എപ്പോ വേണേലും വന്നിരിക്കുക, ഒന്നും പറയാൻ പറ്റത്തില്ല. അച്ചായനായിരുന്നു ഏറ്റവും കൂടുതൽ ദശാംശത്തിലായിരുന്നു അച്ചായനോട് പറയാൻ പറ്റും. അമ്മാമയാണെ ലേഡീസ് മീറ്റിങ്ങിന്റെ എല്ലാം കാര്യം പിന്നെ അതും പറയാൻ പറ്റത്തില്ല. ഇനി ഒന്നും മുന്നത്തേക്ക് ഇഷ്ടം പോരാ. യഹോവയുടെ യാഗം വഴിപാട് നിന്ദിച്ച് വൈഷ്ണോ ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തോട് പറയുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് ദൈവത്വം. ഭയത്തോടും വിറയലോടും കൂടെ വേണം ഇതിനകത്ത് കടന്നു വരാം. ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളപ്പോ കടന്നു വരാനുള്ള സ്ഥലമല്ല ബ്രൈസലോൺ. നോക്ക്, ദൈവ സഭയിലാണ് ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം 14 വർഷം ഒരു പൂജാരി ഒരു മന്ത്രവാദിയായിട്ടിരുന്നുണ്ട്. വാസ്തവമായിട്ടും ദൈവകൃപയിൽ വന്നു കഴിഞ്ഞ് എന്താ പറഞ്ഞേ പെന്തക്കോസ്റ്റിനകത്തെ നല്ല നടപ്പ് കണ്ടിട്ട് ഇന്നോട്ട് തോമസിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ സി എസ് ഐ കത്തി പോകാം. ആ രാത്രി ദൈവത്തിന്റെ ദൂതൻ അദ്ദേഹത്തിന് പ്രതീക്ഷയായി. കയ്യൽ കയറാൻ പറഞ്ഞു. ലോകം കൊണ്ട് നടന്നു. അനേക ദേവാലയങ്ങൾ കാണിച്ചിട്ട് അവിടെ കാണിക്കുന്ന വഷളത്തങ്ങൾ അത് ഭൂതങ്ങൾക്കുള്ള ബലിയാണെന്ന് കാണിച്ചു കൊടുത്തു. മടക്കി താൻ പോകുന്ന ആലയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഇതെന്താണെന്ന്? ഞാൻ പോകുന്ന ആലയമാണ്, നീ ആരാധിക്കേണ്ട ദൈവമേ. എന്റെ ജനം പാപം ചെയ്താൽ ഞാൻ അവരുമായിട്ട് കണക്ക് തീർത്തോളാം. നീ ആരാധിക്കാൻ പോകേണ്ട സ്ഥലം ഇവിടെയാണ്. അദ്ദേഹം ശക്തമായി ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ് ദൈവസഭയുടെ അംഗമായി ഇന്ന് വിരിക്കുന്നത്. പ്രേജലോ ദൈവത്തിന്റെ ദൂതന്മാർ കയറുക ഇറങ്ങിയിരുന്ന അപ്പോസ്തലരുടെ അടിസ്ഥാനത്തിൽ പഠിച്ചിരിക്കുന്നതാണ് ദൈവസഭ. മറ്റൊരു സ്ഥലമില്ല നമുക്ക് ആരാധിക്കാൻ, അവിടെയാണ്. അവിടെ നാം വരുമ്പോൾ വളരെ ഭയത്തോടും ആദരവോടും കൂടെ വേണം വരാനായിട്ട്. പ്രേജനം വന്നില്ലെങ്കിൽ വന്നില്ലെന്നേയുള്ളൂ, വരികയാണെങ്കിൽ വളരെ എന്താ പറയുന്നത്, വളരെ തീഷ്ണതയോടെ ശുഷ്കാന്തിയോടെ ദൈവ ഭയത്തിൽ വേണം ആലയത്തിൽ കടന്നു വരാൻ. വഴിപാട് നിന്ദിച്ചത് കൊണ്ട് യഹോവയുടെ വഴിപാട് നിന്ദിച്ചത് കൊണ്ട് അവരുടെ മേലുള്ള പാപം വലിയതായിരുന്നു. ഇനി അതിന്റെ
25 വായിച്ചു മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താൽ അവന് വേണ്ടി ആർ അപേക്ഷിക്കും.
നാം മനസ്സിലാക്കണം, മനുഷ്യനോട് പാപം ചെയ്താൽ നമുക്ക് ദൈവത്തോട് പറയാം, പക്ഷെ ദൈവത്തോട് പാപം ചെയ്താൽ അവന് വേണ്ടി ആർ അപേക്ഷിക്കും. നമ്മൾ ദൈവ ഭയം കടന്നു വരണം. പ്രേജനോ ദൈവ ഭയം കടന്നു വരണം. ദൈവത്തിന് ഹിതകരമല്ലാത്ത, ദൈവത്തിന് പ്രസാദമല്ലാത്ത യാതൊന്നും ദൈവസഭകളിൽ കടന്നു വരുന്നവർ നിരപ്പ് പ്രാപിച്ചവരായിരിക്കണം. കോപം, ക്രോധം, വീശ്യ, പക, പിണക്കം ഇതൊന്നുമായിട്ട് ദൈവസഭയിൽ വരികയോ കർത്തൃമേശയ്ക്ക് കഴിഞ്ഞിരുന്നവയോ ചെയ്യാൻ പാടില്ല. പ്രേജനോ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. യാഗം കഴിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരനുമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവിടെ ചെന്ന് അവരുമായി നിരപ്പ് പ്രാപിച്ചു കൊടുക്കുക. ആരോടെങ്കിലും വീഴ്ചയോ പകയോ പിണക്കോ ഉണ്ടെങ്കിൽ അതുമായിട്ട് ദൈവസഭയിൽ വരികയോ നമുക്ക് കർത്തൃമേശയ്ക്ക് കഴിഞ്ഞിട്ടുകയോ ചെയ്യാൻ പാടില്ല. പ്രേജനോ നാം അവന്റെ യാഗത്തെ, യഹോവയുടെ യാഗത്തെ നാം നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. പ്രേജനോ അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് പറയാം. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ നാം ആരോട് പറയും? ഇനി അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കണം.
തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിച്ചിരുന്നുണ്ട്.
ദൈവത്തിന്റെ യാഗം കൊണ്ട് നിന്റെ മക്കളെ കൊഴിപ്പിപ്പാ. ദൂത് ആരാണെന്ന് വെച്ച് ഏറ്റെടുത്തത് ഉനീഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നൈജീരിയയിലെ ഒരു സ്ഥലത്ത് ഒരു പാസ്റ്റർ മരിച്ച് ഉയർത്തെഴുന്നേറ്റുകയും അദ്ദേഹത്തെ ദൈവത്തിന്റെ ദൂതന്മാർ നരകത്തിനും സ്വർഗത്തിലും കൊണ്ടുപോയി. നരകത്തിൽ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്നത് ഒരു പാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവസഭയുടെ പണം ഞാൻ എടുത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തള്ളപ്പെട്ടു. എന്റെ സഹോദരന്മാരോട് പറയണം, പ്രൈസലോ, ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രൈസലോ, പ്രൈസലോ, ദൈവത്തിനുള്ള യാഗം കൊണ്ട് നമ്മുടെ മക്കളെ കൊഴുപ്പിക്കാനുള്ളതല്ല. പ്രൈസലോ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആകയാൽ
പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആകയാത്രയമായ ഹോയപ്രകാരം ഭക്തിയുന്നു. നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ നിലയിൽ നിശ്ചയം പരിഹരിക്കുന്ന ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവയറിയിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നതിന് ഞാൻ മാനിക്കും.
എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. അതുകൊണ്ട് നിനക്ക് നിന്റെ തലമുറയ്ക്കും വെച്ച പൗരോഹിത്യം ഞാൻ ഇവിടെ നിന്ന് കളയുവാൻ ഞാൻ അങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് എന്നെ മാനിക്കാത്തവന് ഞാനത് കൊടുത്തയക്കണം. ഇവിടെ കൊണ്ട് അവസാനിക്കാതെ നിന്റെ ഭവനത്തിൽ നിന്ന് ഒരാളും പോലും ഉണ്ടാവുകയില്ല. ദൈവത്തിന് മുഖ്യമില്ല. എന്നാൽ ദൈവം തന്നെ ആദരിക്കുന്നവരെ ആദരിക്കുന്ന ദൈവമാണ്. സംഖ്യ 25:13 വാക്യം ഇവിടെ മറിക്കാതെ ചേർത്തെന്ന് വായിച്ചത് 13.
അവന്റെ തൃപ്തിന് വേണ്ടി ഈശ്വരനായി ഇസ്രായേൽ കഴിച്ചതുകൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിത്യത്തിന്റെ നിയമമാകുന്നത് നീ പറയണം.
ഫീനഹാസിനെ കുറിച്ച് പറയാണ്, അശമത്വം കാണിച്ചപ്പോൾ ഇസ്രായേൽ ജനം മോവാബുമായി ചേർന്ന് പരസംഗം ചെയ്തപ്പോൾ വൃന്ദമെടുത്ത് അവരെ സംഹരിക്കും. വശമത്വം കാണിച്ചെടുത്ത് നീ ഒന്ന് എഴുന്നേൽക്ക്, കൂട്ടു നിൽക്കാതെ. പ്രമാണം വിട്ട് ബോധം നടത്ത്, വചനത്തിന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിട്ട് ബോധം നടത്ത്. നീ നിൽക്കാമോ? നിന്നെ ആദരിക്കാൻ ദൈവം വിശ്വസന. നിന്നെ കമ്മറ്റി ആദരിക്കണ്ട, നിന്നെ സമയത്ത് പറഞ്ഞു വിടുമായിരിക്കും, നിന്നെ ട്രാൻസ്ഫർ ചെയ്യായിരിക്കും, പക്ഷെ നിന്നെ ആദരിക്കാൻ എന്റെ ദൈവം വിശ്വസന. പ്രേംഗണോ, പ്രേംഗണോ, നീ മനുഷ്യനെ ഭയപ്പെടാതെ പ്രമാണത്തിന് വേണ്ടി നിൽക്ക്. ദൈവം വിശ്വസിക്കാൻ നിന്നെ ആദരിക്കാൻ മണ്ഡലത്തം ദൈവസഭയിൽ കണ്ടപ്പോൾ, ദൈവജനത്തിന്റെ നടുവിൽ കണ്ടപ്പോൾ ഫീനഹാസ് എഴുന്നേറ്റും പലതും പറയാൻ വിഷമമാണ്. പറഞ്ഞ അവർക്ക് വിഷമമാണ്, പറഞ്ഞ അവർക്ക് വിഷമമാണ്, പറഞ്ഞില്ല തമ്പുരാന് വിഷമമാണ്. നിന്നെ ആക്കി വെച്ചേക്കുന്ന പറയാന്. എന്തിനാ ദൈവം നിന്നെ വിളിച്ചത്? എന്തിനാ? ഓരോ ആത്മാവിനും കണക്ക് പറയേണ്ടതാ. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. പ്രൈസ് ദ ലോർഡ്.